بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سهودر الله، هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا؟ لأننا تركنا سورتنا إننا من تفسير قدنا آرم بكنا هذا سورة سورة مكية مكية لو ذلك نبي صلى الله عليه وسلم هجرك منب أو ذلك بك بطة سورة قللنا. ഇമാം മുസ്ലിം റഹിമഹുല്ലാ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഇമാം ബുഖാരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന കാര്യമാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫീ യൗമിൽ ജുമഅത്തി ഫീ സലാത്തിൽ ഫജ്രി അലിഫ് ലാം മീം അസ്സജ്ദ വഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനൽ ദഹർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ജുമഅ വെള്ളിയാഴ്ചകളിൽ ഫജറിന് സുബ്ഹ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദ, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനൽ ദഹ്രി ഈ സൂറത്തും ഓതാറുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളിയാഴ്ചകളിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതിയിരുന്നു എന്നാണ്. അല്ല, തഫ്സീറുകൾ മക്കിയാണെന്നാണ്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടാവും. തഫ്സീറുകളിൽ ഇത് മക്കിയാണെന്നാണ് കാണുന്നത്. ഇബ്നു കസീർ ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതിയിരുന്നു യൗമുൽ ജുമഅയിൽ. അതിന്റെ കാരണം, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? പല അഭിപ്രായങ്ങളുണ്ട് ആ വിഷയത്തിൽ. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് വല്ലാഹു അലം, രണ്ട് സൂറത്തുകളിലും ഖൽഖു ഇബ്തിദാഉ ഖൽഖി ബനി ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിയെക്കുറിച്ച്, അതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ച്, മനുഷ്യൻ ആദ്യം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന കാര്യം, അതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ. യൗമുൽ ജുമഅ ആകട്ടെ, ആ ദിവസമാണ് അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്. ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതും യൗമുൽ ജുമഅ ആണ്. അപ്പൊ ഇത് രണ്ടും യോജിച്ചു വന്ന സൂറത്താണ് അലിഫ് ലാം മീം സജ്ദയും അല്ലാഹു തആല ഇൻസാനി ഈ സൂറത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്, അതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മ എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. അല്ലാതെ അതിൽ സജ്ദ സുജൂദ് ഉണ്ടായതുകൊണ്ടല്ല എന്നാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുകയുണ്ടായിട്ടുണ്ട്, അത് നമ്മൾ പതിവായി ചെയ്യേണ്ടതാണ്. ഫജറിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു അലിഫ് ലാം മീം സജ്ദ, രണ്ടാമത്തെ അല്ലാഹു തആല ഇൻസാൻ ഓതുക. പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കണം, പതിവായി അത് ഓതുക. എന്നാൽ ചില ദിവസങ്ങളിൽ വേറെ സൂറത്തുകൾ ഓതുക, കാരണം ജനങ്ങൾ ഇത് വാജിബാണെന്ന് വിചാരിച്ചു പോകാതിരിക്കാൻ. വാജിബാണെന്നതുപോലെ ചില ആളുകൾ ചില സ്ഥലത്തൊക്കെ ചെയ്യാറുണ്ട്, ആ സുജൂദ് വരുന്ന ആയത്ത് അതിന്റെ കുറച്ചു മുമ്പുള്ള ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം ഓതി സുജൂദ് ചെയ്യുക. എങ്ങനെങ്കിലും വെള്ളിയാഴ്ച ഒരു സുജൂദ് ഫജറിൽ ഉണ്ടായിരിക്കുക എന്നതുപോലെ ചിലര് ചെയ്യാറുണ്ട് ചില നാടുകളിൽ. അതുകൊണ്ട് അങ്ങനെ ആ ധാരണ ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ പതിവായി അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പാലിക്കുക, എപ്പോ വല്ലപ്പോഴുമൊക്കെ വേറെ സൂറത്തുകൾ ഓതുക, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുള്ള സൂറത്താണ് ഈ സൂറ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി, لم يكن شيئا مذكورا. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. ഈ സൂറത്ത് നോക്കൂ, തുടക്കത്തിൽ തന്നെ അള്ളാഹു ആദം അലൈഹി സലാം, അള്ളാഹു മനുഷ്യന്റെ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നു, അവന്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നു, അവന്റെ ജീവിതത്തിലുള്ള അവൻ നന്ദിയുള്ളവനോ നന്ദി കെട്ടവനോ ആകുന്നതിനെ കുറിച്ച് പറയും. അവസാനം ഇമ്മ ഇലൽ ജന്നഉ ഇമ്മ ഇലന്നാർ, സ്വർഗത്തിലോ അതല്ല നരകത്തിലോ, ഇത് രണ്ടും വിശദീകരിക്കുന്നു. അങ്ങനെ വളരെ ഭംഗിയുള്ള ലഫ്ളുകളും വാക്കുകളും പ്രയോഗങ്ങളും ആയത്തുകളും നിറഞ്ഞ ഒരു സൂറത്താണ് ഇത്. ഹല അതാ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹരി ലം യകുൻ ശൈഅ മദ്കൂറ. ഹൽ അതാ അലൽ ഇൻസാൻ, ഹൽ എന്നത് പൊതുവെ ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഹൽ ഇസ്തിഫാം എന്നാൽ ചോദ്യത്തിന്. അപ്പൊ ഹൽ ദഹബ പോയോ, ഹൽ ജാ വന്നോ എന്നൊക്കെയാണ് ഹൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഈ ആയത്തിൽ ഹൽ എന്നത് കൊണ്ടുള്ള അർത്ഥം എന്താണ്? ഇമാം കിസായി അതുപോലെ ചില ലുഗത്തിൽ ഭാഷയിൽ വളരെ കഴിവുള്ള മുൻഗാമികളായ പല ലുഗവിയൂൻ അവരും അവരൊക്കെ പറഞ്ഞിട്ടുള്ള, ഇമാം ഖുർത്തുബി എടുത്തു കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഹൽ എന്നാൽ അർത്ഥം ഖദ് എന്നാണെന്നാണ്. ഖദ്, ഖദ് എന്ന വാക്ക് മാദിയായ ഒരു ഫഇലിന്റെ മുന്നേ വന്നാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞിട്ടു. ഇപ്പോ ഖദ് അഫ്ലഹ, വിജയിച്ചു എന്നാണ്. ഒരു തക്കീദിന് വേണ്ടി, ഒരു ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ് ഖദ്. ഖദ് ജാ വന്നു, ഉറപ്പായും വന്നു, ഒരു ഉറപ്പിക്കൽ അതിനുണ്ട്. ആ അർത്ഥമാണ് ഇവിടെ ഹൽ എന്നത്, ഹൽ എന്ന ലഫ്ളിനുള്ളതെന്ന് നാം ഖുർത്തുബി റഹിമഹുള്ള പല ലുഗത്തിൽ നല്ല കഴിവുള്ള ലുഗത്തിൽ വളരെ അറിയപ്പെട്ടിട്ടുള്ള പലരിൽ നിന്നും റിവായത്ത് ചെയ്യുന്നുണ്ട്. ഹൽ അതാ അലൽ ഇൻസാൻ, അഥവാ മനുഷ്യന് വന്നിട്ടുണ്ട്, കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാൻ, അതാ എന്നാൽ എത്തി, വന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് വന്നിട്ടുണ്ട്, മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹീനുൻ മിനദ്ദഹർ, ഹീൻ എന്നാൽ ഒരു സമയം, വഖ്ത്, ഹീൻ യഅനി വഖ്ത്, അതിന്റെ ജംആണ് അഹ്യാനൻ, സമയങ്ങൾ, അഹ്യാനൻ ചിലപ്പോഴൊക്കെ എന്ന് പ്രയോഗിക്കാറുണ്ട് അഹ്യാനൻ എന്ന് പറയാറുണ്ട്. ഹീൻ, ഹീന ഇദിൻ, ആ സമയം, യൗമ ഇദിൻ എന്ന് പറയുന്നത് പോലെ ഹീന ഇദിൻ, വാന്തും ഹീന ഇദിൻ തൻദുറൂൻ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അഥവാ ഒരാളുടെ മരണം എത്തിയ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ, തിരിച്ചു റൂഹിന് ഇയാൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഹീൻ, ഹീനൻ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ, ദഹറിൽ നിന്ന് ഒരു ഹീൻ മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ദഹർ എന്നാൽ കാലം, ജമൻ എന്നാണ് ദഹറിന്റെ അർത്ഥം. ദഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു പറയുന്നു, യുദീനി ഇബ്നു ആദം, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മകൻ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. യസുബ് ദഹർ, എങ്ങനെയാണ് അവൻ എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്? അവൻ ദഹറിനെ ചീത്ത പറയുന്നു. അന ദഹർ, ഞാനാകുന്നു ദഹർ, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാത്രിയെയും പകലെയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. അതാണ് ഞാനാണ് ദഹർ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ. അതാണ് ഉഖല്ലിബുൽ ലൈല വന്നഹാർ, അള്ളാഹുവാണ് കാലത്തെ കൊണ്ടുവരുന്നത്. അപ്പൊ കാലത്തെ ചീത്ത പറയാൻ പാടില്ല, ഓ ഇന്നെന്തൊരു ദിവസമാണ്, കഷ്ടകാലം, ചീത്ത പറയലാണ് ദഹറിന്. അങ്ങനെ ഒരു കാലമില്ല, കഷ്ടകാലം എന്ന് പറഞ്ഞിട്ടൊരു കാലമല്ല. ഇന്നാരെയാണ് കണി കണ്ടത്? കഞ്ഞിമാസം. ആ എന്താ കഞ്ഞിമാസം? ആ മാസത്തിൽ കച്ചവടത്തിൽ ലാഭമില്ല, അപ്പൊ കഞ്ഞിമാസം. ഇങ്ങനെ ഇതൊക്കെ കാലത്തെ ചീത്ത പറയുന്ന വാക്കുകളാണ്, ഒരു മുസ്ലിമിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇതൊക്കെ. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുക, അള്ളാഹുവിന്റെ ഖദർ അതേ സംഭവിക്കൂ എന്ന വാക്ക് കുഫാറുകളുമായുള്ള കൂടിക്കലറിൽ നമ്മിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. ഭൗതികം മാത്രം, ഭൗതികത്തിൽ മാത്രം വിശ്വാസമുള്ള ആളുകളുമായി കൂടിക്കലർന്നിട്ട് അള്ളാന്റെ ഖദറാണ് അതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നു എന്നൊരു പ്രയോഗം മുസ്ലിമീങ്ങളിൽ നിന്ന് പലരിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ വാക്കുകളാണ് പറയാ, ഭൗതിക കാരണങ്ങൾ മാത്രമേ നോക്കുള്ളൂ, അത് മാത്രമേ കാണുകയുള്ളൂ, അള്ളാന്റെ ഖദർ കൊണ്ടാണ് ഉണ്ടായത്. ഇപ്പൊ നോക്ക്, ഉദാഹരണത്തിന് മഴ കുറഞ്ഞു, മഴ കുറഞ്ഞു, അതുപോലെ പുഴകൾ വറ്റുന്നു, നദികൾ വറ്റുന്നു. അപ്പോൾ ഉടനെ കുറെ ആളുകൾ ഇറങ്ങി വരും. എന്നിട്ട് ഭൗതിക കാരണങ്ങൾ മാത്രം, മണൽ വാരുന്നത് കൊണ്ടാണ്, മരം മുറിക്കുന്നത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മനുഷ്യരെ, നിങ്ങളുടെ ശിർക്കും കുഫറും നിങ്ങളുടെ ഫാഹിഷത്തൊക്കെ കൊണ്ടാണ് മഴ പെയ്യാത്തത്, അത് പറയില്ലല്ലോ. ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, ശിർക്ക് ചെയ്യുന്നു, ഫാഹിഷത്തുകൾ, ജിനായിൽ വ്യഭിചരിക്കുന്നു, വൃത്തികേടുകൾ ചെയ്യുന്നു, കളവും തോന്നിവാസവും എല്ലാവിധ ദുൽമുകളും ഭൂമിയിൽ നടക്കുന്നു. അതുകൊണ്ടാണ് മഴ പെയ്യാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, പിന്നെ കിട്ടണ മഴ അതിക്ക് വേണ്ടിട്ട്, കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിട്ടല്ല. കന്നുകാലികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഴയാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപം മായ്ച്ചു കളയാനുള്ളതാണ് ഇസ്തിഗ്ഫാർ. അത് ചെയ്താലാണ് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരിക. അള്ളാഹുന്റെ വാക്കാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും മിദറാറ. ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും, പുഴയും തോട്ടങ്ങളും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും. ഇത് പറയോ ഇല്ലല്ലോ, ഭൗതിക കാരണങ്ങൾ മാത്രം, മരം വെട്ടുന്നത് കൊണ്ടാണ്, മണൽ വാരുന്നത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹു മഴ തരണ്ടേ. ഏത് മരം നട്ടു പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു തരാത്ത ഏത് തുള്ളി വെള്ളമാണ്, ആരാണ് നിനക്ക് വെള്ളം കൊണ്ടുവന്ന് തരിക? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഏത് വിഷയത്തിലും അള്ളാഹിന്റെ ഖദർ അത് മനസ്സിലാക്കണം. ഭൗതിക കാരണങ്ങൾ അമിതമായി പറയാതിരിക്കുക, ദുനിയാവിൽ കൽബ് താല്ലുക്കാക്കാതിരിക്കുക. അതൊക്കെ കുഫ്ഫാറുകളുടെ സ്വഭാവമാണ്, മുസ്ലിമുകൾക്ക് യോജിക്കാത്ത സ്വഭാവമാണ്. അപ്പോ ഹൽ അതഅല ഇൻസാൻ ഹീനും മിന ദഹരി, ദഹർ നാൽക്കാലം, കാലത്തെ ചീത്ത പറയരുത്. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ആ ഹദീസിൽ ദഹർ എന്നാണ് കാലത്തെ കുറിച്ച് ആ വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലം യകുൻ, അവൻ ആയിരുന്നില്ല. ലം യകുൻ, കാന യകൂനു, അത് ലം ചേർത്തപ്പോ എന്തായി? യകുൻ എന്നായി. ലം മുബാരി ആയ ഒരു ഫിഅലിന്റെ കൂടെ വന്നാൽ അതിന് ജസ്മ് ചെയ്യും, അഥവാ സുഖൂന് കൊടുക്കും. അതുകൊണ്ടാണ് ലം യലിദ് വലം യൂലദ് സുഖൂൻ വന്നത്. ലം യകുൻ, അവൻ ആയിരുന്നില്ല. ഷൈഅൻ, ഒരു വസ്തുവുമായിരുന്നില്ല. എങ്ങനത്തെ വസ്തുവാണ്? മദ്കൂറ, ദിക്ർ ചെയ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെടുന്ന, പറയപ്പെടുന്ന, അതിനാണ് നല്ല മലയാളത്തിൽ പ്രസ്താവ്യമായ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയൊരു ഒന്നുമല്ല. എന്താണ് ആ അവസ്ഥ? അങ്ങനെ അവനെ പറ്റി ആ സമയത്ത് എന്തു പറയും? പറയാൻ പറ്റിയ ഒന്നുമല്ലാത്ത ഒരു കാലം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഉമ്മയുടെ വയറ്റിൽ ആകുന്നതിന് മുമ്പ് നമ്മളൊക്കെ എവിടെയായിരുന്നു? നമ്മളെ പറ്റിയുടെ ആർക്കെങ്കിലും അറിയുമായിരുന്നോ? ഇങ്ങനെ നമ്മൾ ഒരാൾ ജനിക്കുമെന്ന്, നാളെ ആര് ജനിക്കും, ഇനി വരുന്ന കാലങ്ങളിൽ ആരൊക്കെ ഇവിടെ ഉണ്ടാകും, നമുക്കവരറിയുമോ? ഇങ്ങനൊരു കാലം നമുക്കും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇനി നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. ഈ ജീവിതത്തിൽ ആരാണോ നല്ല ദിക്ർ, അള്ളാഹുവിനെ യഥാർത്ഥ നിലക്ക് ദിക്ർ ചെയ്ത് ഇഹ്സാനോടെ, ഈമാനോടെ, അമലു സാലിഹാത്തോടെ ജീവിച്ചത്, അവരുടെ ദിക്ർ നിലനിൽക്കും. വറഫഅനാ ലക ദിക്റക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. അതിനോളം ഒരാളുടെയും ഒരു മഖ്ലൂഖിന്റെയും ദിക്ർ അള്ളാഹു ഉയർത്തിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ളൽ ഖൽഖ്, നമുക്ക് അള്ളാഹുവിന്റെ അംബിയ, അവരുടെ ദിക്ർ അവരുടെ കാലശേഷവും മാഞ്ഞുപോയിട്ടില്ല. നമ്മളവരെ കുറിച്ച് പറയുന്നു, അവരുടെ ചരിത്രം പറയുന്നു, അവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നു. അപ്പൊ എന്നതുപോലെ ഒരാൾക്ക് നല്ല ദിക്ർ അവന്റെ മരണശേഷവും നിലനിർത്തണമെന്നുണ്ടോ, അവൻ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊള്ളട്ടെ. ഇഖ്ലാസോടെ അള്ളാഹുക്ക് വേണ്ടി മാത്രം അവൻ അമൽ ചെയ്തുകൊള്ളട്ടെ. അവന്റെ അമൽ, അവന്റെ ദിക്ർ അള്ളാഹ് നിലനിർത്തും. മക്കാന ലില്ലാഹി യബ്ഖാ, അള്ളാഹുക്ക് വേണ്ടി മാത്രമായത് അള്ളാഹു നിലനിർത്തുന്നതാണ്, അത് നിലനിൽക്കുന്നതാണ്. ഹൽ അതഅല ഇൻസാന ഹീനു മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട് കാലത്തിൽ നിന്ന് ഒരു സമയം. ലം യകുൻ, ആ കാലത്ത് അവനായിരുന്നില്ല. ഷൈഅൻ മദ്കൂറ, പറയാൻ പറ്റുന്ന ഒരു വസ്തുവേ ആയിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അള്ളാഹു പടച്ചു. സ്വയം ഉണ്ടായതാണോ? അല്ല, അള്ളാഹു സൃഷ്ടിച്ചതാണ്. നമ്മൾ തന്നെ നമ്മൾ സൃഷ്ടിച്ചതാണോ? അതുമല്ല. മറിച്ച് സ്വയം ഉണ്ടായതാണോ? അതുമല്ല, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖനാ, തീർച്ചയായും നാം സൃഷ്ടിച്ചു. അൽ ഇൻസാന, മനുഷ്യനെ. ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആ അലിഫ് ലാം, അതിന് പറയും അൽ ഇസ്തിഗ്റാഖ്, ഇസ്തിഗ്റാഖിന് വേണ്ടിയുള്ള അലിഫ് ലാം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. ഏതുപോലെ അൽഹംദു ലില്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹംദും അല്ലാഹുവിനാണെന്ന്. അവിടെ അലിഫ് ലാം എന്തിനാണ്? ലിൽ ഇസ്തിഗ്റാഖ്. അപ്പൊ അത് ഉൾക്കൊള്ളുന്നു എല്ലാ വിധത്തിലുള്ള ഹംദിനെയും. ഇവിടെ അൽ ഇൻസാന എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു എല്ലാ മനുഷ്യനെയും. അവിടെ ജിൻസിന് വേണ്ടിയാണ് ഇൻസാൻ പ്രയോഗിച്ചത്, ഒരു വർഗനാമമായിട്ട് പ്രയോഗിച്ചതാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. അൽ ഇൻസാൻ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? മിൻ നുത്ഫതിൻ അംശാജിൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അള്ളാഹു എന്താണ് പറയുക? തുറാബിൽ നിന്നാണ് പറയാ, മണ്ണിൽ നിന്ന്. ഇവിടെ ബാക്കിയുള്ള ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ ആയതുകൊണ്ടാണ് എന്തു പറഞ്ഞത്? നുത്ഫ എന്ന് പറഞ്ഞത്. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു മണ്ണിൽ നിന്നാണ് പഠിച്ചത്. ആദമിന്റെ മക്കളെ ആകട്ടെ, അള്ളാഹു നുത്ഫയിൽ നിന്ന്, അവരുടെ ഓരോരുത്തരുടെയും പിതാവിന്റെ നുത്ഫയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ നുത്ഫതിൻ അംശാജിൻ, എങ്ങനത്തെ നുത്ഫയാണിത്? അംശാജ്, അംശാജ് എന്നാൽ മിസ്ജുൻ എന്ന വാക്കിന്റെ ജമാണ് അംശാജ്. മിസ് എന്നാൽ കൂടിക്കലർന്ന്, യാനി നുത്ഫതുർ റജുൽ വ നുത്ഫതുൽ മർആ, ഉമ്മാന്റെയും ഉപ്പാന്റെയും നുത്ഫയിൽ നിന്നാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. സ്ത്രീകൾക്കും നുത്ഫയുണ്ട്, സ്ത്രീകൾക്കും നുത്ഫയുണ്ട്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, യഖ്റുജു പുറപ്പെടുന്നു നുത്ഫ, മിൻ ബൈനി സുൽബി വത്തറായിബ്, നട്ടലിന്റെയും മാറിടത്തിന്റെയും നടുവിൽ നിന്ന്, ഇടയിൽ നിന്ന്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞാൽ സുൽബുർ റജുൽ വത്തറായിബുൽ മർആ എന്നാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അതിന് വിശദീകരിച്ചത്. അവരുടെ തഫ്സീറാണ് ഈ ശരിയായ തഫ്സീർ, അവരുടെ തഫ്സീറാണ് ഏറ്റവും ശരിയായ തഫ്സീർ. മനുഷ്യന്റെ മനുഷ്യൻ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചത് അവന്റെ പിതാവിന്റെ നുത്ഫ, അത് വരുന്നത് നട്ടലിന്റെ ഇടയിൽ നിന്ന്. ഉമ്മയുടെ നുത്ഫ, അത് വരുന്നത് മാരടത്തിൽ നിന്നാണ്, അഥവാ മൗദുഉൽ ഖിലാദ, മാല ഇട്ടാൽ മാല എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇത് രണ്ടും കൂട്ടിച്ചേർത്തി അതിൽ നിന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ നുത്ഫതിൻ അംശാജിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു കസീർ റിവായത്ത് ചെയ്യുന്നു, യാനി മാ അർറജുലി വമാ അൽമർഅ, പുരുഷന്റെയും സ്ത്രീയുടെയും മാ, അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദ്രാവകം. ഇത് ഇജ്തമഅ വഖ്തലത, അത് രണ്ടും കൂടിക്കലർന്നാൽ, രണ്ടും ഒരുമിച്ചു ചേർന്നാൽ, ثم ينتقل بعد من طور الى طور وحال الى حال ولون الى لون, പിന്നെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക്, ഒരു നിറത്തിൽ നിന്ന് മറ്റൊരു നിറത്തിലേക്ക് ഇങ്ങനെ അത് പോകുന്നു. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിക്കുന്നു നുത്ഫയിൽ നിന്ന്, കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന്. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി, എന്തിനാണ് നാം അവനെ സൃഷ്ടിക്കുന്നത്? നബ്തലീഹി, ഇബ്തല എന്നാൽ പരീക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വൈദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികൽമാതിൻ അസമ്മഹുൻ, അതുകൊണ്ടാണ് പരീക്ഷണത്തിൽ എന്ത് പറയുക? ബല അശദ്ദുൻ നാസി ബല അനിൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അള്ളാഹുവിന്റെ നബിമാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബ്തലീഹി, അവനെ നാം പരീക്ഷിക്കുന്നു. ഏതുപോലെ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞതുപോലെ, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവനാകുന്നു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. അല്ലദി ഖലഖൽ മൗത, ആദ്യം എന്തിനാണ് പറഞ്ഞത്? മരണത്തെയാണ് പറഞ്ഞത്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതം എന്തായാലും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ജീവിതമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് ഓർക്കാൻ അള്ളാഹു ആദ്യം എന്തിനെ പറഞ്ഞു? മൗതിനെ പറഞ്ഞു. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കുവാൻ, അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. അവനെ നാം പരീക്ഷിക്കുന്നു. ഫജഅൽനാഹു, അങ്ങനെ നാം അവനെ ആക്കി. ജഅല, ആക്കി തീർത്തു. ഫജഅ, അങ്ങനെ. ജഅൽനാ, നാം ആക്കി തീർത്തു. അവനെ സമീഅൻ ബസീറാ, എങ്ങനെയുള്ളവനാക്കി തീർത്തു? സമീഅൻ ബസീറൻ, കേൾക്കുന്നവനും കാണുന്നവനും ആക്കി തീർത്തു. മനുഷ്യൻ സമീഅാണ്, ബസീറൻ. അള്ളാഹു നമുക്ക് സംഉം ബസറും ഫുആദും തന്നിട്ടുണ്ട്. കണ്ണും കാതും കൽബും അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നിട്ടുണ്ട്. ഐ ജഅൽനാ ലഹു സംഉൻ വബസറൻ യതമക്കനു ബിഹിമാ മിനൽ ത്താഅതി വൽ മഅസിയ. ഇബ്നു കസീർ പറയുന്നു, ഐ ജഅൽനാ ലഹു, അഥവാ ഇതിന്റെ അർത്ഥം അള്ളാഹു പറയുന്നു, നാം അവന് കൊടുത്തു സംഉൻ വബസറ, കേൾവിയും കാഴ്ചയും. യതമക്കനു ബിഹിമാ, ഈ രണ്ടും കൊണ്ട് മനുഷ്യന് സാധിക്കുന്നു. മിനൽ ത്താഅതി വൽ മഅസിയ, രണ്ടു സാധിക്കും. എന്തൊക്കെ? താഅത്ത്, അല്ലാഹുവിനെ അനുസരിക്കാൻ ഉദ്ദേശിച്ചവൻ അത് സാധിക്കും. അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചവൻ, നഊദു ബില്ലാഹ്, അതും സാധിക്കും. ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതി അംശാജിൻ ഫനബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ആദ്യം എങ്ങനത്തെ ആയിരുന്നു മനുഷ്യൻ? പറയാൻ പറ്റുന്ന ഒരു വസ്തുവയല്ലാത്ത അവസ്ഥയിലായിരുന്നു. അല്ലാഹു അവനെ നുത്ഫയിൽ നിന്ന് ഹഖീറായ, എന്താണ് ഹഖീർ എന്ന് പറഞ്ഞാൽ? വളരെ വില കുറഞ്ഞ അങ്ങനെയുള്ള ഒരു വസ്തുവിൽ നിന്ന് പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. യഖൂലു തആല മുഖ്ബിറൻ അനിൽ ഇൻസാൻ, ഇബ്നു കസീർ പറയുന്നു, അല്ലാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തരുന്നു. അന്നഹു ഔജദഹു, അല്ലാഹു ആണ് അവനെ ഉണ്ടാക്കിയത്. ബഅദ അല്ലം യകുൻ ശൈഅ യുദ്ക്കർ, പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്. ലി ഹഖാറതിഹി വദഅഫിഹി, എന്തുകൊണ്ടാണ് പറയപ്പെടാനേ ഇല്ല എന്ന് പറഞ്ഞത്? ദുർബലമായ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിക്കുകയുണ്ടായി. എന്നിട്ട് നമുക്ക് കാതും കണ്ണും നൽകുകയുണ്ടായി. ഇതറിയാത്തവരാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളാണ് മനുഷ്യർ. ആലോചിച്ച് നോക്കൂ, ലോകത്തുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ അല്ലാഹു ഈ ദീനിലേക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലാത്ത ആളുകൾ. അവർ ചിന്തിക്കുകയില്ല, ആരാണ് അവരെ സൃഷ്ടിച്ചത്, അല്ലാഹു എന്തിനാണ് ഈ കണ്ണും കാതും നമുക്ക് തന്നത് എന്ന് ചിന്തിക്കുകയില്ല. അവരെ അത് ചിന്തിപ്പിക്കാതിരിക്കാനാണ് ശൈത്താന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും. നിങ്ങളൊന്ന് ചുറ്റുപാടും കണ്ണോടിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. സിനിമകൾ അതുപോലെയുള്ള ആളുകളെ ശുഗിലാക്കി കളയുന്ന, ചിന്തയിലാക്കി കളയുന്ന കാര്യങ്ങൾ, അതിന്റെ ഒക്കെ ഒരു ഒരു അതിന്റെ വല, അതിന്റെ ശൃംഖല എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച് നോക്ക്. എത്ര ആളുകളാണ് അതിനുവേണ്ടി പണിയെടുക്കുന്നത്? എത്ര ആളുകൾ, എത്ര എത്ര മനുഷ്യന്മാർ, എത്ര സമ്പത്താണ് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത്? എത്ര സമയം അതിനുവേണ്ടി ആളുകൾ ചെലവഴിക്കുന്നു? എത്ര പൈസ ആളുകൾ ചെലവഴിക്കുന്നു? എല്ലാം അവർ ചെലവഴിക്കുന്നു. എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കെ അവരാ ലോകത്താണ്, കണ്ടു കഴിഞ്ഞാലും ആ ലോകത്താണ്, അടുത്തതിലേക്കാണ്, അടുത്തതിലേക്ക്, അടുത്തതിലേക്ക്. എന്താണ് ഇതൊക്കെ? വല്ലാഹു ആലം, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം മനുഷ്യനെ ഹഖീഖത്തിൽ നിന്ന് അവന്റെ അവൻ എവിടേക്കാണോ പോകേണ്ടത്, അവൻ എന്ത് ബാധ്യതയാക്കിയിട്ടുണ്ട് അള്ളാഹു, ഇതിൽ നിന്ന് മനുഷ്യനെ ശുഗലാക്കി കളയുന്ന കാര്യങ്ങളാണ്. പിന്നെ അവന് ചിന്തിക്കാൻ നേരല്ല. അവന് ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ ചിലപ്പോൾ ആലോചിക്കും, എന്താണ് ജീവിതത്തെ കുറിച്ച്, ഹഖീഖത്തിനെ കുറിച്ച് ആലോചിക്കും. ഈ മായാലോകത്ത് ആയിരിക്കൂല. കാരണം ബാക്കിയുള്ള നേരത്ത് ഒരാളെ കുറിച്ച് നമ്മൾ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ എന്താണ് നിന്റെ വിനോദം, നിന്റെ ഹോബി എന്താണ്? എന്താ ഈ ഹോബി എന്ന് പറഞ്ഞാൽ, ഒരാളയാളുടെ ജീവിതത്തിലേക്ക് വേണ്ട, ഹയാത്തിന് വേണ്ടി, ദുനിയാവിന് വേണ്ടിയുള്ള ജോലി, അത്യാവശ്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയുള്ള ജോലി, ആ സമയം അത് അതൊരു ജിദ്ദാണ്, അത് ഗൗരവമേറിയ ഒരു പ്രവർത്തനമാണ്. അത് കഴിഞ്ഞാലുള്ളൊരു നേരം ഉണ്ടല്ലോ, ആ നേരം ഇവന് പിന്നെന്താ ഉള്ളത്? ഇത് കാണാൻ, സിനിമ കാണാൻ, സംഗീതം കേൾക്കാൻ, നോവൽ വായിക്കാൻ. ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്ന, അവന്റെ മസീർ, അവൻ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, നാളെ ഞാൻ എന്താകും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്ന ഈ കെണി എത്ര ബലത്തിലാണ് ശൈത്താനത് അത് സ്ഥാപിച്ചിട്ടുള്ളത് ആളുകൾക്കിടയിൽ. ഇനി മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ നോക്കി, ഇതൊക്കെ അറിയുന്ന ആളുകൾ, അവരാകട്ടെ കൂടുതൽ അവർ ഹുദയിലേക്ക് ചെല്ലാതിരിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാതിരിക്കാൻ, അതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ ശൈത്താൻ അവരെ ഇതുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അള്ളാഹു രക്ഷപ്പെടുത്തിയവർക്കല്ലാതെ. അപ്പൊ ഇങ്ങനെ ഈ ഹഖീഖത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്ന ഏതൊരു കാര്യവും നമുക്ക് അപകടമാണ്. മായാലോകത്ത് നമ്മൾ എത്തിക്കുന്ന ഹഖീഖത്തല്ലാത്ത അതോ അങ്ങനെ യാതൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ. നിങ്ങൾ നോക്ക്, ഇസ്ലാമിൽ കൊട്ടുംപാട്ടുണ്ടോ? അതിനൊക്കെ ആളുകൾ കൊടു, അതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന ആളുകളെ നോക്ക്, മുസ്ലിങ്ങൾ നടത്തുന്ന പത്രങ്ങൾ നോക്കി. നിങ്ങൾ അതാ നാട്ടിൽ വരുന്നു കലോത്സവങ്ങൾ. എന്തേ കലോത്സവം എന്നൊക്കെ പറഞ്ഞ കുട്ടികളിങ്ങനെ ആടലും പാടലും മ്യൂസിക്കും, ഹറാമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, തികച്ചും ഹറാമായ കാര്യങ്ങൾ. അതിനൊക്കെ കൊടുക്കുന്ന മഹത്വം നോക്കി, പേജുകൾ പേജുകൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അവരെ അവരെ കളിയും അവരുടെ പാട്ടും ഇതൊക്കെ ഫോട്ടോകളാക്കി കൊടുക്കാൻ, അതിന് മഹത്വവൽക്കരിക്കാൻ, അതിന് പ്രോത്സാഹനങ്ങൾ, അത് പഠിപ്പിക്കാൻ കുറെ ആളുകൾ, അതിന് വിലയിരുത്താൻ കുറെ ആളുകൾ. നമുക്ക് മുഴുവൻ ഈ ഷറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലുള്ള പല മഹത്വമേറിയ പല ഇനങ്ങളും പല നൃത്തങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. പണ്ടത്തെ രാജാക്കന്മാർ സ്ത്രീകളെ അവരെ കള്ളും കുടിച്ചിരുന്നിട്ട് അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാണ്. അപ്പോ അവളുടെ ഡാൻസ് മുഴുവൻ കഴിയുമ്പോഴത്തേക്കും അവളെ വസ്ത്രം മുഴുവൻ അഴിഞ്ഞു വീഴും. ഇതിനുവേണ്ടിയാണ് അത്ര ഇന്ന് കുട്ടികളെ കൊണ്ട് മത്സരിപ്പിക്കുന്ന പല ഇനങ്ങളും ഉണ്ടാക്കിയത് തന്നെ. പഴയകാലത്ത് ഇതാരാണ് ചെയ്തിരുന്നത്? ഈ തുള്ളൽ വൃത്തികെട്ട സ്ത്രീകൾ, അവരെ കൊണ്ട് മേലാളന്മാർ ചെയ്യിച്ചിരുന്നതാണ്. അത് പിന്നീടെന്തായി? വലിയ കലാരൂപമായി. അതിനെ മഹത്വപ്പെടുത്താൻ ആളുകളുണ്ടായി. വലിയ കലാകാരിയാണ്. നൗദുബില്ലാ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മളെ ശുഗലാക്കി കളയുന്ന, അള്ളാഹുവിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ, അത് ഷെയ്ത്താന്റെ കെണികളാണ്. അതൊക്കെ ഷെയ്ത്താന്റെ കെണികളാണ്. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറ വ ഇമ്മ കഫൂറ. അള്ളാഹു പറയുന്നു, ഇന്ന ഹദൈനാഹു സബീൽ, ഇന്ന തീർച്ചയായും നാം ഹദൈന, ഹദ എന്നാൽ കാണിച്ചു കൊടുത്തു, ഹദൈനാഹു അവന് നാം കാണിച്ചു കൊടുത്തു, അസ്സബീല മാർഗം. ഇവിടെയുള്ള ഹിദായത്ത് എന്താണ്? ഹിദായത്തുൽ ഇർഷാദി വത്തൗദീഹ്, ഹിദായത്തു തൗഫീഖി വൽ ഖബൂൽ അല്ല. രണ്ട് നിലക്ക് ഹിദായത്തുണ്ട്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, അഥവാ മാർഗം കാണിച്ചു കൊടുക്കൽ, പറഞ്ഞുകൊടുക്കൽ. അത് മനുഷ്യർക്ക് സാധിക്കുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, നബിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് ചെയ്യുന്നു. അവിടെ ഹിദായത്ത് എന്താണ്? വഴി കാണിച്ചു കൊടുക്കുന്നു. അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. ഒന്നാമത്തതിൽ ഇന്നക ലാ തഹ്ദി എന്ന് പറയുന്നു, രണ്ടാമത് പറഞ്ഞത് ഇന്നക ലാ തഹ്ദി എന്ന് പറയുന്നു. ഒന്നാമത്തെ ഹിദായത്ത് എന്താണ്? ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, കാണിച്ചു കൊടുക്കുക എന്നർത്ഥത്തിലുള്ള ഹിദായ. രണ്ടാമത്തത് ഹിദായത്തു തൗഫീഖി വൽ ഖബൂൽ, സ്വീകരിക്കാനുള്ള, കൽബിലേക്ക് അത് പ്രവേശിപ്പിച്ച് സ്വീകരിക്കാനുള്ള തൗഫീഖ്, അത് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാധ്യമല്ല, പറഞ്ഞുകൊടുക്കാൻ സാധ്യമല്ല. ഇവിടെ അള്ളാഹു പറഞ്ഞത് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, കാണിച്ചു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ അള്ളാഹു സമൂദ് ഗോത്രത്തെ കുറിച്ച് പറഞ്ഞു, വഅമ്മാ സമൂദു ഫഹദൈനാഹും, സമൂദിന് നാം ഹിദായത്ത് നൽകി. സമൂദ് ഗോത്രത്തിന് അവിടെ ഏത് ഹിദായത്താണ്? അവരൊക്കെ ഹഖിന്റെ മാർഗത്തിലാക്കിയെന്നല്ല, അവർക്കത് നാം കാണിച്ചു കൊടുത്തു. ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, പക്ഷെ അവർ ഹുദായേക്കാളും ഇഷ്ടപ്പെട്ടത് അമായാണ്. അമാ എന്താ? അന്ധര, ഇരുട്ടിത്തപ്പി നടക്കുക എന്നുള്ളത്. അതാണ് വെളിച്ചത്തെക്കാളും അവർ തെരഞ്ഞെടുത്തത്, അവരിഷ്ടപ്പെട്ടത് അതാണ്. അവർക്ക് നാം ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പറഞ്ഞുകൊടുക്കലായിരുന്നു എന്നത് ബാക്കി നമുക്ക് മനസ്സിലാവും, കാരണം അവരത് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നോക്ക്, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറ വ ഇമ്മ കഫൂറ. ഇവിടെ പറഞ്ഞ ഹിദായ തൗഫീഖ് ആണെങ്കിൽ പിന്നെ ശക്കൂർ മാത്രമേ ഉണ്ടാവൂ, കഫൂർ ഉണ്ടാവില്ല. ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ, ശാകിർ മാത്രമേ ഉണ്ടാവുള്ളൂ, നന്ദി കാണിക്കുന്നവൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഹിദായത്തു തൗഫീഖ് ആയിരുന്നെങ്കിൽ. പക്ഷെ ഇതെന്ത് ഹിദായത്താണ്? ഹിദായ എന്ന് പറഞ്ഞാൽ ഐ ബയ്യന്നഹു ലഹു, ബിൻ കസീർ പറയുന്നു, മനുഷ്യന് നാം വിവരിച്ചു കൊടുത്തു. വവദ്ദഹ്നാഹ്, അവന് നാം വ്യക്തമാക്കി കൊടുത്തു. വബസ്സർനാഹു ബി, അവന് നാം കാണിച്ചു കൊടുത്തു. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. വകഖൗലിഹി ജല്ല വഅല വഹദൈനാഹു നജ്ദൈൻ, ആയത്തിൽ പറഞ്ഞതുപോലെ വഹദൈനാഹു അന്നജ്ദൈൻ, നാം മനുഷ്യന് കാണിച്ചു കൊടുത്തു അന്നജ്ദൈൻ, രണ്ട് മാർഗങ്ങൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. നാം മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തു, എന്നിട്ട് അവനതാ ഇമ്മ ശാകിറൻ, ഒന്നിക്കൽ അവൻ ശാകിറാകുന്നു, വ ഇമ്മ അല്ലെങ്കിൽ കഫൂറ. ഇവിടെ ശാകിറിന്റെ നേരെ വിപരീതം, നന്ദി കെട്ടവൻ. കൂഫർ എന്നത് ശുക്രിന്റെ വിപരീതമായി പറഞ്ഞാൽ എന്തർത്ഥം? നന്ദി കേട്. ശുക്ർ നന്ദി, കുഫർ നന്ദി കേട്. ഒന്നുകിൽ മനുഷ്യൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, നൂത്തുഫയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കുകയും സംഉം ബസറും കൊടുക്കുകയും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് ശാക്കിറാകുന്നവനുമുണ്ട്, കഫൂറാകുന്നവനുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസ്, ഇബ്നു കസീർ ഇവിടെ ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തുകൊടുത്തു. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുന്നാസി യഗ്ദു, മനുഷ്യരെല്ലാവരും പുറപ്പെടുന്നു, രാവിലെ പുറപ്പെടുന്നു. ഫബായഉ നഫ്സ ഫമൂബിഖുഹാ ഔ മുഅതിഖുഹാ, എന്നിട്ട് സ്വന്തത്തെ അവൻ വിൽക്കുന്നു. ഒന്നുകിൽ സ്വന്തത്തെ നശിപ്പിക്കുന്നവനുണ്ട്, അല്ലെങ്കിൽ സ്വന്തത്തെ മോചിപ്പിക്കുന്നവനുണ്ട്. സ്വന്തത്തെ നശിപ്പിക്കുന്നവനുണ്ട്, അല്ലെങ്കിൽ സ്വന്തത്തെ മോചിപ്പിക്കുന്നവനുണ്ട്. ഇവിടെ കഅബ് ഇബ്നു ഉജറ റളിയല്ലാഹു അൻഹു, വേറൊരു സഹാബിയാണ് കഅബ് ഇബ്നു ഉജറ, ഉജറ റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു ഉജറ ഈ സഹാബിയാണ് ഹജ്ജിൽ ഈ സഹാബിയുടെ തലയിലൂടെ പേനികൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെ മുഖത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി, അത്രയും പേനായി. ഇഹ്റാമിലായിരുന്നു, മുടിയെടുക്കാൻ പാടില്ലല്ലോ. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നിങ്ങൾക്കായി എന്ന് വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് മുടിയെടുത്തോളൂ. എന്നിട്ട് അതിന് പ്രായശ്ചിത്തമുണ്ട്, ഫിദിയത്തും മിൻ താമിൻ ഔ സദഖത്തിൻ ഔ നുസുക്, എന്നിക്കിൽ അറവ് അല്ലെങ്കിൽ സാധുക്കൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ നോമ്പ്, ഇങ്ങനെ മൂന്ന് ഏതെങ്കിലും ഒന്ന്, ഇങ്ങനെ ഒരു പ്രായശ്ചിത്തമുണ്ട്. ഇഹ്റാമിലായിരിക്കെ എന്തെങ്കിലും തലയിൽ വല്ലതുമായിട്ട് മുടിയെടുക്കേണ്ടി വന്നാൽ അതിന് പ്രത്യേക ദിവസമുണ്ട്, ഇന്ന ഇത്ര ദിവസങ്ങൾ എന്നുണ്ട്, അതുപോലെ സദഖ ഇത്ര പേർക്കുന്നുണ്ട്, അതുപോലെ പിന്നെ അറവും അതുപോലെ തന്നെയാണ്, അതിന് പ്രത്യേകം അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സഹാബിയാണിത്, കഅബ് ഇബ്നു ഉജറ റളിയല്ലാഹു അൻഹു. ആ ഹദീസ് വളരെ പ്രസിദ്ധമാണ്, സഹീഹ് ബുഖാരിയിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്നു, ജാബിർ ഇബ്നു അബ്ദില്ലാ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി കഅബ് ഇബ്നു ഉജറ, കഅബ് ഇബ്നു ഉജറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അആദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ, അആദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ, സുഫഹാഇന്റെ ഇമാറത്തിൽ നിന്ന് അല്ലാഹു താങ്കളെ കാക്കട്ടെ. സുഫഹ എന്നാൽ സഫീഹ്, വിഡ്ഢി എന്നാണ് അതിന്റെ അർത്ഥം, സഫീഹ് ബുദ്ധിയില്ലാത്ത. സുഫഹ അതിന്റെ ജമാണ് ബഹുവചനം. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലെ രണ്ടാമത്തെ ജുസ് തുടങ്ങുന്നത് ആ ആയത്തിൽ നിന്നാണ്. സയഖൂലു സുഫഹ സൂറത്തുൽ ബഖറയിൽ ആയത്താണ്. സയഖൂലു സുഫഹ, സുഫഹാക്കൾ വിവര വിഡ്ഢികളായ ആളുകൾ പറയും, മാ വല്ലാഹും അൻ ഖിബലതിഹിം അല്ലതി കാനൂ അലൈഹാ, ഇവരുടെ ആദ്യത്തെ ഖിബലയിൽ നിന്ന് ഇവരെ മാറ്റിക്കളഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുന്റെ കൽപ്പന കൊണ്ടാണ് ഖിബല മാറിയത് എന്ന് അവർ പറഞ്ഞേക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അആദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ, വിഡ്ഢികളായ ആളുകളുടെ ഭരണത്തിൽ നിന്നും, അവർ നേതാക്കന്മാരാവുക ഭരണാധികാരികളാവുക എന്ന കാലത്തിൽ നിന്നും, അതിൽ നിന്ന് അള്ളാഹു താങ്കളെ കാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ കഅബ് ഇബ്നു ഉജറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ ഇമാറത്തു സുഫഹാ, എന്താണ് ഇമാറത്തു സുഫഹാ, അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാൽ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറാഉ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരുന്ന ചില ഉമറാആണ്, ചില അമീറുമാരാണ്, ഭരണാധികാരികളാണ്. ലാ യഖ്തദൂന ബിഹദി, എന്റെ സുന്നത്ത് കൊണ്ട് അവർ, എന്റെ ചര്യയിൽ അവർ നടക്കുകയില്ല, എന്റെ ചര്യയിൽ അവർ സഞ്ചരിക്കുകയില്ല. വലയസ്തന്നൂന ബിസുന്നതി, എന്റെ സുന്നത്ത്, എന്റെ നടപടിക്രമം എന്നാണ് അവിടെ അർത്ഥം. അല്ലാതെ നമ്മൾ ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്ത, ചെയ്താൽ പ്രതിഫലമുള്ള കാര്യം എന്നല്ല ഇവിടെ അർത്ഥം. എന്റെ ചര്യ, ഞാൻ സ്വീകരിച്ച മാർഗം, അതവർ സ്വീകരിക്കുകയില്ല. ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അങ്ങനെ ഒരു കാലം വന്നാൽ ആരെങ്കിലും അവരെ സത്യപ്പെടുത്തിയാൽ ബിഖദിബിഹിം, അവരുടെ കളവ് എന്ന് പറഞ്ഞാൽ അധികാരികൾ, സ്ഥാനങ്ങളുള്ളവർ, പദവിയിലുള്ളവർ, അവർക്ക് പൊതുവേ അവരുടെ ആശ്രിതരായി പലരുണ്ടാവും, അവരുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന ആളുകൾ. അപ്പോ ഈ ഔദാര്യം പറ്റികളുടെ ജോലി എന്തായിരിക്കും? ഇവരെന്ത് കളവ് പറഞ്ഞാലും സത്യമാണെന്ന് പറയുക, പാതിരാത്രി മോളേക്ക് നോക്കിയിട്ട് ഇത് നട്ടുച്ചാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. പൊതുവെ അധികാരവും പദവികളൊക്കെ കൂടുന്നതിനനുസരിച്ച് അവർക്ക് അങ്ങനെ അവരുടെ കൂടെയുള്ള ആളുകളുണ്ടാവും, അവർക്ക് ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ വല്ലവരും ഈ ഉമറാക്കളുടെ കദീബിനെ സത്യപ്പെടുത്തുകയും വആനഹും അലാ ദുൽമിഹിം, അവരുടെ ദുൽമിനെ അവരെ സഹായിക്കുകയും ചെയ്താൽ, അവർ പല അനീതി വക്രവും കാണിക്കും, അധികാരങ്ങളും അധികാരമൊക്കെ ഉള്ള ആളുകളാണല്ലോ, അങ്ങനെ അവരുടെ ദുൽമിനെ അവരെ സഹായിക്കുകയും ചെയ്താൽ ഫഉലൈക ലൈസു മിന്നി, അവരെന്നിൽപ്പെട്ടവരല്ല, വലസ്തു മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനുമല്ല, വലാ യരിദു അലയ്യ ഹൗദി, എന്റെ ഹൗദ് ഹൗദിനടുക്കൽ അവർ വരികയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ അവർക്ക് കിട്ടുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തമ്മാടികളായ ഭരണാധികാരികൾ പിന്നീട് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിലുണ്ട്. നമ്മൾ ഭരണാധികാരികളോടുള്ള, മുസ്ലിമീങ്ങളായ ഭരണാധികാരികളോടുള്ള ബാധ്യതയാണ് നമുക്കറിയാം, അവർക്കതിൽ കലാപമുണ്ടാക്കാൻ പാടില്ല, ജനങ്ങൾ അവർക്കിതിൽ ഇളക്കിവിടാൻ പാടില്ല, കാരണം പിന്നെ അതിനേക്കാളും വലിയ ശർഇ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനോട് അങ്ങനെയുള്ളവരെ മാറ്റാൻ ദുആ ചെയ്യുക എന്നതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും അവരുടെ ദുൽമിനെ അവരെ സഹായിക്കാൻ നമ്മൾ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുമോ? അത് പാടില്ല, അതിൽ സംശയമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇൻ ദുരിബ ഉനുഖുക വഉഖിദ മാലുക, നിന്റെ സമ്പത്ത് കവർന്നെടുക്കപ്പെട്ടാലും നിന്റെ പെരടിക്ക് അവർ വെട്ടിയാലും നീ കലാപുണ്ടാക്കാൻ പാടില്ല. അപ്പൊ പെരടിക്ക് വെട്ടലും സമ്പത്ത് കവർന്നെടുക്കലൊക്കെ അവരെ കൂടെ കൂടി കൊടുത്തുണ്ടാവോ? ഇല്ലല്ലോ. അവരുടെ താങ്ങികളായി നടന്നാൽ അത് ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പൊ പക്ഷേ ദുൽമിന് സഹായിക്കുകയോ കളവ് പറഞ്ഞാൽ അത് സത്യമാണെന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതാണ് അവർക്കുള്ള ശിക്ഷ, ഇതായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ ആരാണോ വമല്ലം യുസദ്ദിഖുഹും ബികദിബിഹിം, അവരുടെ കളവുകൾ സത്യപ്പെടുത്താതിരിക്കുക, ആരാണോ അവരുടെ കളവുകൾ സത്യപ്പെടുത്താതിരുന്നത്, വലം യുഇൻഹും അലാ ദുൽമിഹിം, അവരുടെ ദുൽമിനെ അവരെ സഹായിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം നോക്ക്, അവർക്കെതിരിൽ കലാപുണ്ടാക്കിയാൽ നല്ല റസൂലുള്ള പറഞ്ഞ, അവരുടെ കളവ് സത്യപ്പെടുത്താതിരിക്കുക, അവരുടെ ദുൽമിന് അവരെ സഹായിക്കാതിരിക്കുക, ഫൗലായിക മിന്നി, അവരെന്നിൽപ്പെട്ടവരാണ്. നോക്ക് എത്ര നല്ല പ്രയോഗമാണ്, അവരെന്നിൽപ്പെട്ടവരാണ്, വനമിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനുമാണ്, വസയരിജു അലയ്യ ഹൗദി, എന്റെ ഹൗദിനരികിൽ അവർ വരുന്നതാണ്, അഥവാ എന്റെ ഹൗദിലെ വെള്ളം അവർക്ക് കിട്ടുന്നതാണ് ഖിയാമത്ത് നാളിൽ. എന്നിട്ട് പറഞ്ഞു, യാ കഅബ് ഇബ്നു ഉജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയുടെ പേര് വിളിച്ചു പറയുകയാണ്, യാ കഅബ് ഇബ്നു ഉജ്റ അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാകുന്നു, അസ്സൗമു ജുന്ന, പ്രത്യേകിച്ച് ഫിത്നകളുടെ സമയത്ത്, കുഴപ്പങ്ങളുണ്ടാകുന്ന സമയത്ത്, നാട്ടിലാകെ ഇതുപോലെ ദീനൊക്കെ ഫസാദാകുന്ന ആളുകളൊക്കെ ഫിത്നയിൽ ചാടുന്ന, ഹറാമുകളിൽ ബിദഅത്തുകളിൽ ഒക്കെ ആളുകൾ ചാടുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് അമലുകൾ വർദ്ധിപ്പിക്കുക, നമ്മൾ ഇബാദത്തിൽ മുഴുകുക എന്നത്, ജനങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. കാരണം ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാഉൻ, അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്കാണ്, അദ്ദേഹം സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ആളാണ്. ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാഉൻ, ആളുകളെ കുറിച്ചുള്ള ചിന്ത, ആളുകളെ കുറിച്ചുള്ള ചിന്തയും വാക്കും പറത്താനും ഒക്കെ രോഗമാണ്. വദിക്റുല്ലാഹി ദവാഉൻ, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ മരുന്നാണ്. ഇമാം അസ്സഹബി ഈ അസർ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, നമുക്കാണ് കുഴപ്പം, നമ്മൾ മരുന്ന് ഒഴിവാക്കിയിട്ട് രോഗമെടുത്തു. പലപ്പോഴും നമ്മൾ ആളുകൾ, അയാൾ അങ്ങനെ പറഞ്ഞല്ലോ, ഇയാൾ ഇങ്ങനെ, അയാൾ എന്താ അങ്ങനെ, അയാൾ അങ്ങനെ ചെയ്തൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളെ കൽബ് പൊതുവെ ഇടങ്ങാറാണ്. ഇതൊക്കെ മനുഷ്യന്മാരല്ലോ, ഖല്ലിഹിം, അവരെ വിട്ടേക്ക്, അള്ളാഹിനെ കുറിച്ച് നീ ഓർക്കുക. അപ്പോ അത് മരുന്നാണ്, അത് മരുന്നാണ്, അത് നമ്മുടെ കൽബ് നന്നാക്കി തീർക്കും. ആളുകളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബ് മോശമാക്കി തീർക്കും. ഒരാളെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആലോചിച്ചിട്ടാണെന്ന് എന്താവും, കൽബാഗ് അടങ്ങാറോ, അത് വിട്ടേക്ക. ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ, സദഖ അത് തെറ്റുകളെ കെടുത്തിക്കളയും. തെറ്റുകൾ എന്നാൽ അതൊരു തീയാണ്. ആ തുത്ഫിഉ എന്നുള്ള വാക്കെന്താ, തീ കെടുത്താനുള്ള വാക്കാണ്. തീകളെ വെള്ളം കെടുത്തുന്നത് പോലെ സദഖ തെറ്റുകളുടെ തീ അത് കെടുത്തിക്കളയും, തെറ്റുകളുടെ തീ കെടുത്തിക്കളയും. വസ്സലാത്തു ബുർഹാനുൻ ഔ ഖുർബാനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം അത് ഖുർബാൻ, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതാണ്. ഔ ബുർഹാനുൻ, ഏതാണ് നബി പറഞ്ഞത് എന്നതിൽ റിവായത്ത് ചെയ്യുന്ന ആൾക്ക് സംശയമുണ്ട്. എന്നെങ്കിൽ ഖുർബാൻ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ബുർഹാൻ എന്നാണ് പറഞ്ഞത്. നിസ്കാരം അത് തെളിവാണ് അഥവാ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ്, അതാണ് ബുർഹാനിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഖുർബാൻ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, യാ കഅബ് ഇബ്നു ഉജറ, കഅബ് ഇബ്നു ഉജറയെ വിളിച്ചു പറയുന്നു, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, നബത മിൻ സുഹ്തിൻ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലഹ്മുൻ, ഒരു മാംസം. എങ്ങനത്തെ മാംസമാണത്? നബത മിൻ സുഹ്തിൻ, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഉണ്ടായ മാംസം ഉണ്ടല്ലോ. എന്താ ഹറാം എന്നിട്ട് നമ്മൾ വെച്ച തടി, ഹറാം കൊണ്ടുണ്ടായ അത് ഭക്ഷിച്ചിട്ടുണ്ടായ നമ്മുടെ തടിയും ചോരയൊക്കെ, അത് എവിടെ കിടക്കൂല? സ്വർഗത്ത് കിടക്കൂല. നഊദു ബില്ലാ. നമ്മൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ കാര്യം, നമ്മുടെ മക്കളെ കാര്യം. നമ്മൾ ഹറാം അതിലൂടെ സമ്പാദിച്ചിട്ട് നമ്മളുടെ ഭാര്യമാരുടെയും മക്കളൊക്കെ തീറ്റിച്ചാൽ അവരുടെ അമൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുഹ്തിൽ നിന്ന് ഉണ്ടായ മാംസം, അതിലൂടെ വളർന്ന മാംസം, അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ബാക്കി നോക്കി, അന്നാറു ഔലാ ബിഹി, അതിനേറ്റവും യോജിച്ചത് എവിടെയാണ്? നരകമാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വന്നാൽ എന്താവും? പിന്നെ നമ്മുടെ അമൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, നരകത്തിലേക്കാവാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന, യാ കഅബ് ഇബ്നു ഉജറ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, സുഹ്തിൽ നിന്ന് വളർന്ന ഒരു മാംസം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അന്നാറു ഔലാ ബിഹ, നരകമാണ് അതിന് യോജിച്ചത്. അതുകൊണ്ടാണ് മആദ് അല്ലാഹ് നമ്മൾ പലരുടെയും അനുഭവത്തിലുള്ളത്, അഥവാ സാമ്പത്തികമായി ഹക്ക് പാലിക്കാത്ത പല ആളുകളും പിന്നീട് അവരുടെ ഹിദായത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൗഹീദ് ഉണ്ടായിരുന്ന, അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്തിരുന്ന ഒരാൾ ഇടപാട് മോശമായിരുന്നു. മുമ്പൊരു പള്ളിയിൽ ഇമാമായിരുന്നു, കേരളത്തിലുള്ള ആളാണ്, ഇപ്പൊ നിരീശ്വരം ആദ്യം. അള്ളാഹു നമ്മുടെ കൽബിനെ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. പക്ഷെ ആ സമയത്ത് തന്നെ ഇടപാട് മോശമായിരുന്നു, കടം പറയും, പൈസ വാങ്ങും, തിരിച്ചു കൊടുക്കില്ല, ആളുകളുടെ കടകളിൽ പോയി സാധനങ്ങൾ എടുക്കും, പൈസ പിന്നെ തരാന്ന് പറയും, കൊടുക്കില്ല. ഇന്നും മൂപ്പര് പൈസ കൊടുക്കാനുള്ള ആളുകളെ നമുക്ക് നേരിട്ടറിയാം, മനസ്സിലായി? ഇപ്പൊ ചാനലിലൊക്കെ കയറിയിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഈ കാര്യം, നമ്മുടെ സമ്പത്തിന്റെ കാര്യം അത് ശുദ്ധിയാക്കിയില്ലെങ്കിൽ നമ്മുടെ ഹിദായത്തിനെ ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. മരണസമയത്ത് നമ്മൾ എന്തായി പോവും എന്നത് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം അത് അങ്ങനെ തിന്നുണ്ടായവൻ അവന്റെ തടി യോജിച്ചിടത്തേക്കാണ്, നരകത്തിലേക്കാണ്. അപ്പൊ അവന്റെ അമൽ അങ്ങനെയാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊക്കെ, അന്നാർ ഔലാ ബിഹി, നരകമാണ് അവൻ അങ്ങനെ ഉണ്ടായ തടിക്ക് യോജിച്ചതെന്നാണ്. സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയില്ല, നരകമാണ് ആ ശരീരത്തിന് യോജിച്ചത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത വലദു സിന, സിനയിലുണ്ടായ മകൻ, വ്യഭിചരിച്ചുണ്ടായ കുട്ടിയുണ്ട്, ജാരസന്തതി, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അൽബാനി റഹിമഹുള്ള ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ്, അല്ലാ തജ്റു അജറത്തു വിസ്റു ഉഖ്ര, ഒരാൾക്ക് മറ്റൊരാളുടെ പാപഭാരം ഒരാൾ വഹിക്കുകയില്ല. വല്ലൈസലിൽ ഇൻസാനി ഇല്ല മാസാ, ഒരു മനുഷ്യൻ അയാൾ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്നത്. പിന്നെന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? അതിന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, അങ്ങനെ ജനിച്ചവന്റെ അമൽ അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ എന്നാണ്.
ബഹുഭൂരിപക്ഷവും അവന്റെ അമൽ നന്നാവാൻ സാധ്യതയില്ല. അവൻ എങ്ങോട്ടേ പോകുള്ളൂ? നരകത്തിലേക്കുള്ള അമലെ അങ്ങനെയുള്ളവന്റെ മോശം നുത്ഫയിൽ നിന്ന്, മോശമായ ബീജത്തിൽ നിന്ന്, ഹറാമായ നുത്ഫയിൽ നിന്ന് ഉണ്ടായവന്റെ അമലും അങ്ങനെയാകാന് തരമുള്ളൂ എന്നാണ്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടായവന്റെ അമൽ അങ്ങനെ തന്നെ പോകും. നരകത്തിലേക്കുള്ള അമലിന്റെ അമലായിരിക്കും അവനിൽ നിന്ന് ഉണ്ടാവുക എന്നാണ്. അപ്പൊ അവന്റെ, അവനെ നരകത്തിലാക്കിയത് എന്താണ്? അവന്റെ അമൽ തന്നെ. അപ്പോ ഫലത്തിൽ അവനെ നരകത്തിലാക്കിയത് അവന്റെ അമൽ തന്നെ. പക്ഷെ ഇതൊരു കാരണമാണ്, അള്ളാഹുവിനാണ് അങ്ങനെയുള്ളതിന്റെ ഹിക്മത്ത് അറിയുക. അതുപോലെ നോക്കൂ സാമ്പത്തിക ഇടപാടുകൾ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ അമൽ മോശമാക്കാൻ, നമ്മളെ നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു തയ്യിബായത് മാത്രം ഭക്ഷിക്കുന്ന, ഉടുക്കുന്ന, കുടിക്കുന്ന, സമ്പാദിക്കുന്ന ആളുകളിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരാക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഇടപാടുകൾ നമ്മൾ നോക്കണം. ഓരോരുത്തരും നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുടെ വല്ല ഹക്കും കടന്നുപോയിട്ടുണ്ടോ? അവർക്കത് തിരിച്ചു കൊടുക്കണം. അവർ പൊരുത്തപ്പെടണം. എന്നാലല്ലാതെ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. അള്ളാഹു പരലോകത്ത് അവരുമായിട്ട് പോയി തീർത്തോന്ന് പറയും. അവിടെ അവിടെ അമലുകളാണ് കൊടുക്കേണ്ടി വരിക. ഹസനാത്തും സയ്യാത്തുമാണ് വെച്ചു മാറേണ്ടി വരിക. അതുകൊണ്ട് നമ്മളൊരാളോട് ദുൽമ ചെയ്തു, ഒരാക്രമം ചെയ്തു, അയാളോട് പോയി നമ്മൾ മാപ്പ് ചോദിക്കണം, അയാൾ പുറത്തിറണം. സാമ്പത്തിക ഇടപാടാണോ, അത് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് അയാൾ പറയണം, എനിക്ക് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയൽ നിർബന്ധമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും വളരെ അധികം ശ്രദ്ധിക്കുക. നമുക്കാണ് നമ്മുടെ കാര്യം അറിയുന്നത്. അള്ളാഹുവിന് നമ്മളെക്കാൾ അതറിയാവുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ബാക്കി പറയുന്നു, യാ കഅബ് ഇബ്നു ഉജ്റ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ആ സഹാബിയുടെ പേര് വിളിച്ച് പറയുകയാണ് പല കാര്യങ്ങളും. അവസാനം പറഞ്ഞത് നോക്കൂ, ഇതാണ് ഈ ആയത്തിൽ ബന്ധമുള്ള ഭാഗം. അന്നാസു ഖാദിയാൻ, ജനങ്ങളെല്ലാവരും രണ്ടു കൂട്ടരാണ്, രണ്ട് കൂട്ടരായിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് ഓരോ ദിവസവും. ഫമുബ്ദാഉൻ നഫ്സ, സ്വന്തത്തെ വാങ്ങുന്നവരുണ്ട്, സ്വന്തത്തെ വിലക്കെടുത്തു അവൻ. ഫമുഅതിഖുഹ, എന്നിട്ട് അവൻ മോചിപ്പിച്ചു, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമ്മുടെ അമലാണ് നമ്മളെ മോചിപ്പിക്കുക. ബായഉൻ നഫ്സഹു ഫമുബിഖുഹ, സ്വന്തത്തെ വിറ്റ് സ്വന്തത്തെ തുലച്ചു കളഞ്ഞവനുമുണ്ട്. ഇങ്ങനെയാണ് ഓരോരുത്തരും. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. ഇൻഷാഅല്ലാഹ്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.